മാത്രമല്ല ഓരോ ദിവസവും നരകത്തിലെ ചൂട് അവിടെയുള്ള ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന് ഖുർആനിലെ മറ്റ് അനേകം ആയത്തുകളിലും കാണാൻ സാധിക്കും. ശരി സഹോദരങ്ങളെ, നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ അവരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക സ്ത്രീകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറഅയ്തു അക്സറ അഹലിൻ നാരി അന്നിസ, ഞാൻ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. സഹാബികളിൽ ചിലർ ചോദിച്ചു, എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ കാണുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുക്സിർനല്ലാൻ, നിങ്ങൾ ശാപവാക്കുകൾ അധികരിപ്പിക്കുന്നവരാണ്. കുട്ടികളെ വളർത്തുമ്പോൾ ശാപവാക്കുകൾ അധികരിപ്പിക്കുക എന്നത് പലപ്പോഴും സ്ത്രീകളിൽ ധാരാളമായി കാണുന്ന കാര്യമാണ്. ഒരാൾക്ക് എതിരെ അർഹമല്ലാത്ത പ്രാർത്ഥന നടത്തുക എന്നത് അയാളോട് ചെയ്യുന്ന അന്യായമാണ്, അയാളോട് ചെയ്യുന്ന സുൽമാണ്. കഴിഞ്ഞ സംസാരത്തിലോ അതിനു മുൻപുള്ള സംസാരത്തിലോ നാം ഓർമ്മപ്പെടുത്തിയതുപോലെ ചില ആളുകൾ ധരിച്ചു വെക്കുന്നത് ആരെങ്കിലും അവർക്കെതിരെ എന്തെങ്കിലും അന്യായം പ്രവർത്തിച്ചാൽ അയാൾക്കെതിരെ കടുത്ത പ്രാർത്ഥന നടത്താമെന്നാണ്. അത് പാടില്ലാത്ത കാര്യമാണ്. നിനക്കെതിരെ എന്താണോ അയാൾ ചെയ്തത് അതിന് തുല്യമായത് അയാൾക്കെതിരെ പ്രാർത്ഥിക്കാൻ നിനക്ക് അനുവാദമുണ്ട്, അതിന് മേലേക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരാൾ നിന്നെ അടിച്ചു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹു ഇനി അയാളെ തകർത്ത് കളയണേ, അയാളുടെ സമ്പത്തൊന്നാകെ നശിപ്പിച്ചു കളയണേ എന്ന് നീ അയാൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. അത് അയാളോട് നീ ചെയ്യുന്ന അന്യായമാണ്. ഇനി അയാൾക്ക് നിനക്കെതിരെ പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട് നീ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം നീ അയാളോട് അന്യായം ചെയ്തിരിക്കുന്നു. ഒരാൾക്കെതിരെ പ്രാർത്ഥിക്കുമ്പോൾ പോലും അന്യായം കാണിക്കാൻ പാടില്ല, നീതിയുള്ള പ്രാർത്ഥന മാത്രമേ നടത്താൻ പാടുള്ളൂ. അപ്പോൾ റസൂലുള്ള പറയാണ്, സ്ത്രീകളുടെ കാര്യത്തിൽ തുക്സിർ നല്ല അന്ന്, നിങ്ങൾ ശാപവാക്കുകൾ അധികരിപ്പിക്കുന്നവരാണ്. വതഖ്ഫുർ നല്ല അഷിയർ, നിങ്ങൾ നിങ്ങളുടെ ഇണകളെ അവർ ചെയ്ത നന്മകളെ നിഷേധിക്കുന്നവരാണ്. റസൂലുള്ള പറഞ്ഞു, മാ റഅയ്തു മിൻ നാഖിസാതി അഖ്ലിൻ വദീൻ, ദീനിലും അതുപോലെ തന്നെ ബുദ്ധിയിലും കുറവുള്ള ഇതുപോലുള്ള സ്ത്രീകളെ പോലെ മറ്റാളുകളെ ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് ബുദ്ധിയിൽ കുറവുണ്ട്, ആ ബുദ്ധിയിലുള്ള കുറവ് കാരണത്താലാണ് അവർക്ക് സാക്ഷ്യം പറയുമ്പോൾ രണ്ടാളുകൾ വേണം. അവർക്ക് ചിലപ്പോൾ ഓർമ്മക്കുറവുകൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ അവരുടെ ശരീര പ്രകൃതി കാരണത്താൽ അവർക്ക് ചില കാര്യങ്ങൾ മറന്നുപോയേക്കാം. അതുകൊണ്ട് തന്നെ അള്ളാഹു അവർക്ക് ധാരാളക്കണക്കിന് ഇളവുകൾ നൽകിയിട്ടുണ്ട്. പുരുഷന്മാർക്കുള്ളതുപോലെയല്ല, ധാരാളം ഇളവുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഈ ഒരു കാരണം കൊണ്ട് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, സ്ത്രീയുടെ ബുദ്ധി അങ്ങനെ കുറയുക എന്നത്, ആ നിലക്കുള്ള കുറവ് അവർക്കുണ്ടാവുക എന്നത്, അത് ഒരു നിലക്ക് ഭാര്യാഭർത്ത ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമാണ്. കാരണം സ്ത്രീ അവളുടെ പൊതുവെ അവരുടെ മാനസികമായ അവസ്ഥ കാരണത്താൽ അവർ കൂടുതൽ പുറത്തു നൽകുന്നവളാണ്, കൂടുതൽ വിട്ടുകൊടുക്കുന്നവളാണ്, കൂടുതൽ കരുണ കാണിക്കുന്നവളാണ്. എല്ലാം നീതിയുടെ കണ്ണോടുകൂടി പകരത്തിന് പകരമായി കാണുന്നവരല്ല, മറിച്ച് അവർക്ക് വിട്ടുവീഴ്ചയുടെ മനോഭാവമുണ്ട്, അവർക്ക് കാരുണ്യമുണ്ട്, അത് അവർക്ക് ഇങ്ങനെ വരുന്നതാണ്. മാത്രമല്ല, ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, ഈ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ സ്ത്രീകളും അവർക്കെല്ലാം എല്ലാ പുരുഷന്മാരെക്കാളും ബുദ്ധി കുറവാണ് എന്നല്ല. എത്രയോ സ്ത്രീകൾക്ക് എത്രയോ പുരുഷന്മാരെക്കാൾ ബുദ്ധിയുണ്ട്, പല പുരുഷന്മാരെക്കാളും ബുദ്ധിയുള്ള സ്ത്രീകളുണ്ട്. പക്ഷേ പൊതുവെ പുരുഷന്മാരെ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ ബുദ്ധിയുള്ളത്. അത് പൊതുവെ വ്യക്തമായ ആളുകൾക്കിടയിൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. അവരാണ് അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാറുമുള്ളത്. ശരി, മാ റഅയ്തു മിൻ നാഖിസാതി അഖ്ലിൻ വദീൻ, അതോടൊപ്പം അവർക്ക് ദീനിൽ കുറവുണ്ട്. കാരണം അവർക്ക് പൊതുവെ ഹൈലു വരാറുണ്ട്, ആർത്തവം സംഭവിക്കാറുണ്ട്, നിഫാസ് സംഭവിക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ പല ഇബാദത്തുകളും അവർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ള പറയുകയാണ്, യാ മഅശറ നിസാഇ തസദ്ദഖ്ന, നിങ്ങൾ സ്ത്രീകളുടെ സമൂഹമേ നിങ്ങൾ ധാരാളമായി സദഖ ചെയ്യുക, നിങ്ങൾ ധാരാളമായി ദാനം ചെയ്യുക. സ്ത്രീകൾക്ക് ദാനം ചെയ്യാൻ ധാരാളം വകുപ്പുകളുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അയൽവാസികൾക്ക് കൊടുക്കാം, ദാനത്തിന്റെ വഴികളിൽ ഒന്നാണത്. കുടുംബക്കാർക്ക് ഭക്ഷണം നൽകാം, ദാനത്തിന്റെ വഴികളിൽ ഒന്നാണത്. അവരുടെ കൈകളിലുള്ള സ്വർണം, അവരുടെ സ്വത്തിൽപ്പെട്ട കാര്യം, അത് അവർക്ക് ദാനം ചെയ്യാം. ഈ ഹദീസ് ഇത് പറഞ്ഞതിന് ശേഷം കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് റസൂലുള്ളയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ എന്റെ ആഭരണങ്ങൾ ദാനം ചെയ്യുകയാണ്. അപ്പോൾ ഇബ്നു മസ്ഊദ് എന്നോട് പറയുകയാണ്, എനിക്കും എന്റെ മക്കൾക്കുമാണ് നീ ദാനം ചെയ്യാൻ ഏറ്റവും അർഹതയുള്ളത്, ഞങ്ങൾക്കാണ് നിന്റെ സ്വത്തിൽ ഏറ്റവും അർഹതയുള്ളത്, ഞങ്ങൾക്കാണ് നീ ദാനം ചെയ്യേണ്ടത്. ഇബ്നു മസ്ഊദ് ആകട്ടെ ദാരിദ്ര്യമുണ്ടായിരുന്ന സഹാബിമാരിൽ ഒരാളാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് ഇബ്നു മസ്ഊദിന് ദാനം ചെയ്യാൻ പാടുണ്ടോ? റസൂലുള്ള പറഞ്ഞു, നീ ദാനം ചെയ്യുന്നതിൽ ഏറ്റവും അർഹതയുള്ളത് ഇബ്നു മസ്ഊദിനുള്ള ദാനമാണ്. നോക്കൂ, നിങ്ങൾ നിന്റെ ഭർത്താവിന് നീ ചെയ്തു കൊടുക്കുന്ന എന്ത് സഹായവും ദാനമാണ്. നീ ചെയ്തു കൊടുക്കുക, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ പൊതുവെ അൽഹംദുലില്ല, അവർക്ക് പ്രകൃതിയാൽ തന്നെ ധാരാളം നന്മകളുണ്ട് അവരുടെ പെരുമാറ്റത്തിൽ. അതിലവർ നീയത്ത് വെക്കുക എന്നതുകൂടി ചെയ്താൽ അനേകം ഇബാദത്തുകൾ അവർക്കുണ്ട്. ഭർത്താക്കന്മാരുടെ വസ്ത്രം കഴുകി കൊടുക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അവർക്ക് സഹായങ്ങൾ ചെയ്യും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പൊതുവെ ചെയ്യുന്ന കാര്യമാണ്. അതിലൊക്കെ നിങ്ങൾ നീയത്തുകൂടി വെച്ചാൽ ഇതൊക്കെ എന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, അള്ളാഹുവിന് വേണ്ടിയാണ്, അല്ല പറഞ്ഞതുകൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിൽ കരുതിയാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഇബാദത്തുകളുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ രാത്രി വരെ നിങ്ങൾക്ക് ഇബാദത്തുകളുണ്ട്. നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയാം, അൽഹംദുലില്ലാഹ് എന്ന് പറയാം, അല്ലാഹു അക്ബർ എന്ന് പറയാം. ഇതൊക്കെ സന്ദർഭങ്ങളാണ്. ദാനം ചെയ്യാം, മക്കളെ നല്ല രൂപത്തിൽ വളർത്താം. മക്കളെ നിങ്ങൾ വളർത്തുന്നുണ്ട്, മുല കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി നിങ്ങൾ ഉറക്കമൊഴിക്കുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് നീയത്ത് കരുതാം, അതിലൊക്കെ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്, അതിലൊക്കെ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. വെറുതെ കിട്ടുന്ന പ്രവർത്തനമാണ് അതൊക്കെ. അതൊന്നും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. അങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതുണ്ട് സഹോദര. നരകത്തിൽ നിന്ന് അതിൽ പ്രവേശിക്കുമെന്ന പേടി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. പല ആളുകളും നിർഭയത്വത്തിലാണ്, ഞാനൊക്കെ എങ്ങനെ നരകത്തിൽ പ്രവേശിക്കാനാണ് എന്ന് വിചാരിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ലൗനാദ മുനാദിൻ മിനസ്സമാ, ആകാശത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു എന്ന് വിചാരിക്കുക, അയ്യുഹന്നാസ് ഇന്നകും ദാഖിലൂന അൽജന്ന കുല്ലുകും അജ്മഊൻ ഇല്ലാ റജുലൻ വാഹിദ ലഖിഫ്തു അൻ അകൂന ഹുവ. ആരെങ്കിലും ഒരാൾ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, ഇതാ നിങ്ങൾ ഭൂമിയിലുള്ള എല്ലാ ആളുകളും സ്വർഗത്തിലാണ്, ഒരാൾ ഒഴികെ എന്ന് പറഞ്ഞാൽ ഞാനാണോ ആ ഒരാൾ എന്ന് ഞാൻ പേടിക്കും. ആകാശത്തു നിന്ന് ഒരാൾ വിളിച്ചു പറയുകയാണ്, ഭൂമിയിലുള്ള മനുഷ്യരെ, നിങ്ങളെല്ലാവരും സ്വർഗത്തിലാണ്, ഒരാളൊഴികെ എന്ന് പറഞ്ഞാൽ ഞാൻ പേടിക്കും, ഞാനാണ് ആ നരകത്തിൽ പോകുന്ന വ്യക്തിയെന്ന്. ആരാണ് പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആകാശത്തു നിന്ന് ഒരാൾ വിളിച്ചു പറയുകയാണ്, ഭൂമിയിലുള്ളവരെ, നിങ്ങളെല്ലാവരും നരകത്തിലാണ്, ഒരാൾ മാത്രം ഒഴികെ, ഒരാൾ മാത്രം സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും, ഞാനാണ് അയാൾ എന്ന്. ഞാൻ പണിയെടുക്കും അതിനുവേണ്ടി. അതുകൊണ്ട് സഹോദര, നാം ഒരിക്കലും നരകത്തെക്കുറിച്ച് നിർഭയത്വത്തിലാകരുത്, സ്വർഗത്തെക്കുറിച്ച് നിരാശരുമാകാൻ പാടില്ല. രണ്ടിനും മധ്യമായ അവസ്ഥയിൽ നാം നിലകൊള്ളേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ധാരാളക്കണക്കിന് സംഭവങ്ങൾ വേറെയും കാണാൻ സാധിക്കും. സഹോദര, നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന വിഷയത്തിൽ നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ശിർക്കിനെയാണ്. ശിർക്ക് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. സഹോദര, സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും നീ തൗഹീദ് പഠിക്കുക. എല്ലാ ദിവസവും അള്ളാഹു നിന്നെ തൗഹീദിന്റെ ഫളൽ കാരണത്താൽ, തൗഹീദിന്റെ ശ്രേഷ്ഠത കാരണത്താൽ അള്ളാഹു നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചേക്കാം. എല്ലാ ദിവസവും തൗഹീദ് പഠിക്കുക, പഠിച്ചതാണെങ്കിലും വീണ്ടും പഠിക്കുക. എല്ലാ ദിവസവും നീ തൗഹീദ് പഠിക്കണം, ഒരു ദിവസവും മാറ്റി നിർത്താതെ. കിതാബ് തൗഹീദ് എന്ന ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ട ഗ്രന്ഥമാണ്. അത് പഠിക്കുക, അത് വിശദീകരിച്ച ക്ലാസുകൾ കേൾക്കുക, പുസ്തകങ്ങൾ വായിക്കുക. എല്ലാ ദിവസവും, ഒരു ദിവസവും നീ തൗഹീദ് പഠിക്കാത്തത്, അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്, അതിനെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസം നിനക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തൗഹീദിനേക്കാൾ മഹത്വമുള്ള മറ്റൊരു പ്രവർത്തനം അള്ളാൻ എടുക്കലില്ല, അതിനേക്കാൾ വലുപ്പമുള്ള ഒരു കാര്യം അള്ളാൻ എടുക്കലില്ല. അത് നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി ജീവിതം നോക്കൂ നിങ്ങൾ. അവിടുന്ന് എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ വന്നാലും റസൂലുള്ളാഹിയുടെ ഹദീസുകളിൽ തൗഹീദിലേക്കുള്ള സൂചനകൾ എവിടെയും കാണാൻ പറ്റും. ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, ഖുർആൻ ബഹുഭൂരിപക്ഷവും തൗഹീദാണ്. അത് പറഞ്ഞു വിശദീകരിച്ചുകൊണ്ട് അവസാനം അദ്ദേഹം പറഞ്ഞു, ബൽ ബലിൽ ഖുർആനു കുല്ലുഹു തൗഹീദ്, ഖുർആൻ മുഴുവൻ തൗഹീദാണ്. ഒന്നല്ലെങ്കിൽ എന്താണ് തൗഹീദ്, അല്ലെങ്കിൽ എന്താണ് തൗഹീദിന് വിരുദ്ധമായ കാര്യം, അതല്ലെങ്കിൽ തൗഹീദിന്റെ ആളുകളുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ തൗഹീദിന്റെ ആളുകളല്ലാത്തവർ അവരെങ്ങനെയാണ്, അല്ലെങ്കിൽ തൗഹീദിന്റെ ആളുകൾക്ക് സ്വർഗത്തിൽ എന്താണ്, അല്ലെങ്കിൽ തൗഹീദിന്റെ ആളുകളിൽ പെടാത്തവർക്ക് നരകത്തിൽ എങ്ങനെയാണ്, ഇതാണ് ഖുർആനിൽ മുഴുവനുമുള്ളത്. തൗഹീദാണ് മുഴുവൻ, ഖുർആൻ മുഴുവൻ തൗഹീദാണ്. അതുകൊണ്ട് സഹോദര, മടുക്കാതെ തൗഹീദ് പഠിക്കുക. തൗഹീദിന് വിരുദ്ധമായ കാര്യമുണ്ടാകുമ്പോൾ തണുത്തുറഞ്ഞ ഹൃദയവുമായി നിനക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നീ ശ്രദ്ധിക്കുക. ശിർക്ക് ഒരാൾ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവാതിരിക്കുക, ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക. അത് കാണുമ്പോൾ ഒന്നും പറയാതെ ഒരുത്തനൊരു ഉറുക്ക് കെട്ടിയിട്ടുണ്ട് നിന്നോട്, അയാൾ ഒരു കാമണിക്കൂർ സംസാരിച്ച് അയാളോട് ആ ഉറുക്കൊന്ന് അഴിച്ചു മാറ്റണം എന്ന് പറയാൻ പറ്റാതെ നിനക്ക് എളുപ്പത്തിൽ ഇറങ്ങിപ്പോരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, മനസ്സിലൊരു കുത്തുപോലും ഇല്ലാതെ പുറത്തേക്ക് വരാൻ കഴിയുന്നുണ്ടെങ്കിൽ, നീ നിന്റെ മനസ്സൊന്നുകൂടി ചിന്തിക്കണം. നിന്റെ തൗഹീദിനെ കുറിച്ച് നീ ഒന്നുകൂടി പഠിക്കണം. നീ ചിന്തിച്ചു നോക്ക്, ഒരാൾ നിന്റെ മുന്നിൽ നിന്നിട്ട് ഒരാളുടെ സമ്പാദ്യം അന്യായമായി കക്കുന്നുണ്ടെങ്കിൽ, ബസ്സിൽ നീ നിൽക്കുന്നു, ഒരു മനുഷ്യൻ മറ്റൊരാളുടെ പോക്കറ്റ് അടിക്കാൻ നേരം, അത് കണ്ടാൽ നീ പറയില്ലേ, നീ അതിനെ എതിർക്കുകയില്ലേ? എത്രയോ കുറച്ച് ഒരു 100 രൂപ കക്കുന്നത് നിന്റെ മനസ്സിൽ അത്ര വലിയ കാര്യമായിട്ടുണ്ട് എങ്കിൽ, അള്ളാഹു ഏറ്റവും വലിയ തിന്മയായി പറഞ്ഞ ശിർക്ക് എത്ര വലിയ ഗൗരവമുള്ള തെറ്റായിരിക്കണം. അതുകൊണ്ട് സഹോദര, ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് മറ്റു പല വിഷയങ്ങളിലും വാട്സപ്പിലെ മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ, ചർച്ച ചെയ്യുന്ന ആളുകൾ, ഇരുന്ന് കുത്തിക്കുറിക്കുന്ന ആളുകൾ, തൗഹീദിന് വേണ്ടി നമ്മൾ എന്ത് സംസാരിച്ചു, എത്ര നമ്മൾ തൗഹീദ് പറഞ്ഞു, എത്ര ആളുകൾക്ക് നമ്മളത് എത്തിച്ചു കൊടുത്തു, എത്രമാത്രം ഷിർക്കിനോടുള്ള ദേഷ്യം നമ്മുടെ മനസ്സിലുണ്ട്. നമുക്ക് നിങ്ങൾ തൗഹീദിന്റെ നേതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം പറഞ്ഞ വാക്ക് പ്രാർത്ഥനകളിൽ ഒന്നെന്താണ്, റബ്ബി ജുനുബുനി വബനീയ അന്ന അബുദൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അള്ളാഹുവെ നീ എന്നെയും എന്റെ മക്കളെയും കാത്തുരക്ഷിക്കണമേ. ആരാണ് പറയുന്നത്? ഇബ്രാഹിം. വിഗ്രഹങ്ങളെ തകർത്ത ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് എങ്കിൽ നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിക്കണം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് തൗഹീദിന്റെ കാര്യത്തിൽ നിർഭയത്വത്തിലുള്ള, എനിക്കതിൽ മാത്രം വയസ്സായിട്ടില്ല, വളരെ ചെറിയ വയസ്സ് മാത്രമേ എനിക്കായിട്ടുള്ളൂ, എന്റെ ഈ ചെറിയ പ്രായത്തിൽ ഞാൻ പരിചയപ്പെട്ടയാളുകളിൽ തൗഹീദിന്റെ കാര്യത്തിൽ നിസ്സാരഭാവം കാണിച്ച ആളുകൾ, അത് ഒരു വലിയ ശ്രദ്ധയില്ലാതെ മറ്റു പല കാര്യങ്ങളിലും തർക്കിക്കുകയും അതിനുവേണ്ടി സമയം കളയുകയും ചെയ്ത ആളുകൾ, അവരിൽ പലരും പിന്നീട് ദീനിൽ നിന്ന് തന്നെ പുറത്തു പോവുക എന്ന വലിയ ഫിത്തന കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്റെ വിരലിൽ ഉണ്ടാവുന്നതിനപ്പുറത്ത് ആളുകൾ എന്റെ മനസ്സിൽ എനിക്ക് പറയാം. അതുകൊണ്ട് സഹോദര, തൗഹീദ് മറക്കാതെ ശ്രദ്ധിക്കണം. ഒരു ദിവസവും അത് പഠിക്കാത്ത ദിവസം ഉണ്ടാവാൻ പാടില്ല. ഏറ്റവും ഗൗരവമുള്ള വിഷയം അതാണ്. മടുക്കാൻ പാടില്ല തൗഹീദ് പഠിക്കാനുള്ളത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം, അദ്ദേഹം 100 അതിനു മേലെയോ തവണ ഉസൂൽ സലാസ എന്ന ഗ്രന്ഥം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, കിതാബ് തൗഹീദ് വിശദീകരിച്ചിട്ടുണ്ട്, എണ്ണമില്ലാത്ത തവണ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് മക്കയിൽ നിന്ന് തൗഹീദിന്റെ പേരിൽ റസൂലുള്ള മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, മദീനയിലേക്ക് എത്തി, അതിന്റെ പേരിൽ തൗഹീദിന്റെ പേരിലാണ് അവരുടെ വീട് നഷ്ടപ്പെട്ടത്, നാട് നഷ്ടപ്പെട്ടത്, അവരുടെ സഹോദരങ്ങൾ മരിച്ചു വീണത്. മദീനയിലെത്തിയിട്ടതിന് അതിനുശേഷം ഖുർആനിൽ അള്ളാഹു ഒരു സൂറത്ത് അവതരിപ്പിച്ചു, സൂറത്ത് മുഹമ്മദ്. അത് മദീനയിൽ അവതരിച്ച സൂറത്താണ്. ആ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളയോട് പറയുകയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുഹമ്മദ് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം. മദീനയിലെത്തിയിട്ട് നമ്മളിൽ പലരും തൗഹീദ് പഠിക്കുന്നതിൽ വളരെ പിന്നിലാണ്. തൗഹീദ് പഠിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ജാറത്തിൽ പോകരുത് എന്ന് പഠിക്കലല്ല, അതെ അത് വലിയൊരു പഠനം തന്നെയാണ്, പക്ഷെ അത് മാത്രമല്ല. തൗഹീദ് പഠിക്കുക എന്ന് പറഞ്ഞാൽ തൗഹീദ് എന്താണെന്ന് പഠിക്കണം, തൗഹീദിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് പഠിക്കണം, തൗഹീദിന്റെ അടിസ്ഥാനം എന്താണെന്ന് പഠിക്കണം, തൗഹീദിന്റെ വാജിബായ തൗഹീദുണ്ട്, നിർബന്ധമായ തൗഹീദ് അതെന്താണെന്ന് പഠിക്കണം, മുസ്തഹബായ തൗഹീദുണ്ട്, തൗഹീദിലെ സുന്നത്തായ മാർഗമുണ്ട്, അതൊക്കെ കിതാബ് തൗഹീദിൽ തർത്തീബോടുകൂടി വിശദീകരിച്ചത് കാണാം. അതുപോലെ തന്നെ തൗഹീദിന്റെ പൂർണ്ണതയുണ്ട്, അതുപോലെ തന്നെ തൗഹീദിനെ നശിപ്പിച്ചു കളയുന്ന, വേരോടുകൂടി പിഴുതു കളയുന്ന നവാഖിലുകളുണ്ട്. അതുപോലെ തൗഹീദിന്റെ അന്തസത്ത കുറയ്ക്കുന്ന നവാഖിസുകളുണ്ട്, തൗഹീദിന് വിരുദ്ധമാകുന്ന വാക്കുകളുണ്ട്, പ്രവൃത്തികളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, സംസാരമുണ്ട്, ചലനങ്ങളുണ്ട് തൗഹീദിന് വിരുദ്ധമാകുന്നത്. അത് നമ്മൾ ആദ്യം പഠിച്ചു വെക്കുക, തൗഹീദ് നന്നായി പഠിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇന്നമ തുൻഖദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ ഇദാ നശാ ഫിൽ ഇസ്ലാം മൻ ലാ യഅറിഫുൽ ജാഹിലിയ്യ. ജാഹിലിയത്ത് എന്താണെന്ന് മനസ്സിലാക്കാത്തവർ ഇസ്ലാമിൽ വന്നാൽ, ഷിർക്ക് എന്താണെന്ന് അറിയാത്തവർ ഇസ്ലാമിൽ വന്നാൽ, അപ്പോഴാണ് ഇസ്ലാമിന്റെ കണ്ണികൾ ഓരോന്നോരോന്നായി അഴിഞ്ഞഴിഞ്ഞു പോവുക. അതുകൊണ്ട് സഹോദര, ഷിർക്ക് പഠിക്കുക, തൗഹീദ് പഠിക്കുക. ഒരു ദിവസവും അത് പഠിക്കാത്ത ഉണ്ടാവരുത്, ഒരു ദിവസവും അതിൽ നിന്ന് രക്ഷ തേടാത്ത ദിവസങ്ങൾ ഉണ്ടാവരുത്. ഞാൻ എന്തിനാണ് ഇത്രയും പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യഖൂലുല്ലാഹു തആല ലിഅഹ്വനി അഹ്ലിൻ നാരി അദാബൻ, നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന, ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളിൽ ഒരാളെ അല്ലാഹു എടുക്കും. അവനോട് അല്ലാഹു ചോദിക്കും, ലൗ കാന ലക ദുനിയാ വമാ ഫീഹാ, നിനക്ക് ദുനിയാവും അതിലുള്ളതുമെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ, അകുന്ത മുഫ്തദിയൻ ബിഹാ, ഈ ശിക്ഷയിൽ നിന്ന്, ഏറ്റവും ചെറിയ ശിക്ഷയാണല്ലോ നീ അനുഭവിക്കുന്നത്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ദുനിയാവ് മുഴുവൻ പകരമായി നൽകാൻ നീ തയ്യാറാണോ? അയാൾ പറയും, ബല, തീർച്ചയായും ഞാൻ തയ്യാറാണ്. അപ്പോൾ അല്ലാഹു തആല അയാളോട് പറയും, ഖദ് അറദ്തു മിൻക അഹ്വന മിൻ ഹാദാ വഅന്ത ഫീ സുൽബി ആദം, നീ ആദമിന്റെ മുതുകിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ നിന്നിൽ നിന്ന് ഉദ്ദേശിച്ചത് ഇതിനേക്കാൾ ചെറിയ കാര്യമാണ്, വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. അല്ലാ തുശ്രിക ബി, നീ എന്നിൽ ശിർക്ക് ചെയ്യാൻ പാടില്ല. വല ഉദ്ഖിലക നാർ, അത് നീ ചെയ്താൽ ഞാൻ നിന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കില്ല. ഫഅബൈത ഇല്ലാ അൻ തുശ്രിക ബി, പക്ഷേ ശിർക്ക് ചെയ്യുക എന്നതല്ലാതെ നിനക്ക് വേറൊന്നും സാധിച്ചില്ല, നീ ശിർക്ക് ചെയ്യുക തന്നെ ചെയ്തു. ആ ഒരു കാര്യമാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, ശിർക്ക് ചെയ്യരുത്, അള്ളാഹു അല്ലാത്തവരെ പങ്കു ചേർക്കരുത്. ശിർക്കെന്ന് പറഞ്ഞാൽ കേവലം ജാറത്തിൽ അങ്ങനെ മാത്രം ചിന്തിക്കരുത്, ജാറത്തിൽ പോകൽ മാത്രമല്ല, അള്ളല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുക. ശിർക്കൻ അസ്ഗർ ഉണ്ടാവാൻ പാടില്ല, ശിർക്കൻ അക്ബർ ഉണ്ടാവാൻ പാടില്ല. പൂർണ്ണമായി രക്ഷപ്പെടുക, ശിർക്കിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടുക. മാത്രമല്ല, പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ചൂഴ്ന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഏത് തിന്മയും ഷിർക്കിന്റെ ഒരു പങ്ക് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഏത് തിന്മയും, നീ അല്ലാഹുവിന് പുറമെ അല്ലാഹുവല്ലാത്തവരെ അനുസരിക്കുക എന്നതാണ് ഷിർക്ക്. അല്ലാഹുവിനേക്കാൾ വലുതായി നീ മറ്റൊരാളെ മാറ്റിവെക്കുകയാണ് ഒരു ചെറിയ നിമിഷത്തേക്കെങ്കിലും. അത് വലിയ ഷിർക്കല്ലെങ്കിലും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കല്ലെങ്കിലും, അല്ലാഹുവിനെ കുറിച്ചുള്ള നിന്റെ മനസ്സിലുള്ള സ്ഥാനം, ആ സ്ഥാനത്തിലുള്ള കുറവ് വരുത്തുകയാണ് നീ ആ തിന്മയിലൂടെ ചെയ്യുന്നത്. അത് ഒരു നിലക്ക് ഷിർക്കിന്റെ ഏറ്റവും ചെറിയ കണികകളിലൊന്നാണ്. അതുകൊണ്ട് ഒരാൾ കാലാകാലം നരകത്തിൽ കിടക്കുകയില്ലെങ്കിലും, ഇബ്നു റജബ് ബിൻ അൽഹംബലി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കലിമത്തുൽ ഇഖ്ലാസ് എന്ന ഗ്രന്ഥത്തിൽ അത് പറഞ്ഞതായി കാണാം. ധാരാളം പേർ അത് വിശദീകരിച്ചിട്ടുണ്ട്, കിതാബ് തൗഹീദിൽ അത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. തൗഹീദ്, അതിന്റെ പൂർണ്ണത ഒരാൾക്ക് എത്തിയാൽ അയാൾ ഏറ്റവും പൂർണ്ണനായ മുസ്ലിമായിരിക്കും. ചില ആളുകൾ സ്വഭാവം നന്നാക്കൂല, ഇബാദത്ത് ഉണ്ടാവൂല, എന്നിട്ട് തൗഹീദ് ഉണ്ടല്ലോ, നിനക്ക് തൗഹീദ് ഉണ്ട് എങ്കിൽ എനിക്ക് ഇബാദത്ത് ഉണ്ടാവും, എന്റെ സ്വഭാവം നന്നാവും. തൗഹീദിന്റെ അടയാളങ്ങളിൽ ഒന്നാണത്. തൗഹീദ് ഒരാൾക്കുണ്ടല്ലേ, അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജാഹിലിയ കാലഘട്ടത്തിൽ വലിയ നാടിനെ ഉറപ്പിച്ച ആളായിരുന്നു. തൗഹീദ് വന്നതോടുകൂടി അദ്ദേഹം മാറി, എല്ലാം മാറണം. ആകെ ഒരുങ്ങി വിഗ്രഹത്തിന് ആരാധിക്കുന്നില്ല എന്നുള്ള സ്വഭാവം മാത്രമല്ല അവർക്കുണ്ടായത്, അവർ മൊത്തത്തിൽ മാറണം. അപ്പൊ തൗഹീദാണ് നിന്നെ മാറ്റുന്നത്. നീ തൗഹീദ് ശരിക്കും മനസ്സിലാക്കിയാൽ നിന്റെ എല്ലാം മാറും, എല്ലാം ശരിയാവും. നിനക്ക് നിന്റെ സ്വഭാവം നന്നാക്കണോ, തൗഹീദ് പഠിക്കും. നിനക്ക് നിന്റെ ഇബാദത്ത് നന്നാക്കണം, തൗഹീദ് പഠിക്കും. നിനക്ക് എന്ത് കാര്യവും ദീനുമായി ബന്ധപ്പെട്ട് നന്നാക്കണം, തൗഹീദ് പഠിക്കും, നിനക്കത് ശരിയായി കിട്ടും. അതുകൊണ്ട് സഹോദര, തൗഹീദ് ഏറ്റവും നന്നായി ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നോമ്പ് നരകത്തിൽ നിന്നുള്ള ഒരു പരിചയമാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അത് നാം ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അവസാനമായി അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അസ്സിയാമു ജുന്നതുൻ യസ്തജിന്നു ബിഹാൽ അബ്ദു മിനന്നാർ. നോമ്പ് എന്നാൽ ഒരു പരിചയമാണ്, അള്ളാഹുവിന്റെ അടിമകൾ നരകത്തിൽ നിന്ന് രക്ഷ തേടാൻ അതുകൊണ്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നോമ്പ് നാം ശ്രദ്ധയോടുകൂടി നിർവഹിക്കുക. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിചയമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.